Alhamdulillahi Rabbil Alamin wa sallallahu wa sallam wa baraka ala nabiyyina Muhammad wa ala alihi wa sahbihi ajma'in amma ba'd. Syekhul Islam Muhammad bin Abdul Wahhab rahimahullah rajisitulla oru cheriya risalayanu sittatu mawadi' min as-sirah enadu idu valippum kondu cheradaanengilum veliya aashayangalulla pradhaanyamulla oru risalayanu. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആറ് സംഭവങ്ങൾ എന്നാണ് ഈ റിസാലയുടെ പേരിന്റെ അർത്ഥം. സിത്തത്തു മവാദിഅ മിനസീറ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തഅമ്മൽ റഹിമകല്ലാഹ്. തഅമ്മൽ, നീ ചിന്തിക്കുക. റഹിമക്കല്ലാഹ്, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. സിത്തത മവാദിഅ മിനസ്സീറ, പ്രവാചക ചരിത്രത്തിലുള്ള ആറ് മൗദിഅ, ആറ് സന്ദർഭങ്ങൾ. വഫ്ഹംഹ ഫഹ്മൻ ഹസനൻ, ഈ സന്ദർഭങ്ങൾ ശരിയായി നീ മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. കാരണം അള്ളാഹു തആല നമുക്ക് ഖുദ്വത്തായി, മാതൃകയായി പറഞ്ഞയച്ചിരിക്കുന്നത് അവന്റെ റസൂലിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഇത്തിബാ ചെയ്യുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന് നമ്മോട് ഹുബ്ബുണ്ടാവുക. അള്ളാഹുവിന്റെ ഹുബ്ബാണ് നമ്മുടെ ലക്ഷ്യം. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ ശഅ്നു അൻ തുഹിബ് വലാകിൻ ശഅ്നു അൻ തുഹബ്. നീ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിലല്ല കാര്യം, മറിച്ച് അള്ളാഹു നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് കാര്യം. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ദറജ ഇനി എന്താണുള്ളത്? അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പദവി. സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നും അവിടേക്ക് ഒരാൾ എത്തുകയില്ല. ഏത് വലിയ സമ്പന്നനും മരിച്ചുപോകാനുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ആരോഗ്യവാനും അവന്റെ ആരോഗ്യം നശിച്ച് ഒരു വൃദ്ധനായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതാണ്, ആയുസ് നീളുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചുപോകാനുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് അത് അനന്തമായ സുഖങ്ങളുടെ തുടക്കമാണ്. അപ്പൊ റബ്ബു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടാനുള്ള ഷർത്തായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബ്കും അല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും അല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഷർത്താണ് റസൂലിനെ ഇത്തിബാ ചെയ്യാൻ. റസൂലിനെ എങ്ങനെ ഇത്തിബാ ചെയ്യാൻ സാധിക്കും? അവിടുത്തെ സീറ, അവിടുത്തെ ജീവചരിത്രം പഠിച്ചുകൊണ്ട് മാത്രമേ അവിടുത്തെ ഇത്തിബാ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് റസൂലിൽ ഉസ്വ ഹസന, നല്ല മാതൃകയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കാൻ അവിടുത്തെ സീറ പഠിക്കൽ അനിവാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ റളിയല്ലാഹു തആലഹു പറയുകയാണ്, മാ ലഖിയനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു ഇല്ലാ വതബസ്സമ ഫീ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഇല്ലാ വതബസ്സമ ഫീ വജ്ഹി, അവിടുന്ന് എന്നോട് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ. കാണുമ്പോഴൊക്കെ എന്നോട് പുഞ്ചിരിച്ചിട്ടുണ്ട്. വേറെ ചില സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു റജുലൻ അക്സറ തബസ്സുമൻ മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു ഹദീഫ് ഇത് മാത്രം ഒരാൾ വായിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എന്ത് ആശയമാണ് കിട്ടുക, എത്ര മാത്രമാണ് അയാളെ സ്വാധീനിക്കുക? അതേസമയം സീറ പഠിച്ച ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിച്ച ഒരാൾ ഈ ഹദീഫിനെ കുറിച്ച്, അസറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാലോ എന്തൊരു വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമുക്കറിയാം പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ജനിച്ചത് തന്നെ ഒരു പ്രതിസന്ധിയിലാണ്, യത്തീമായിട്ടാണ്. അതുപോലെ മരിക്കുന്നത് നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞ് ആ വിഷം, യഹൂദി നബി സല്ലല്ലാഹു കൊല്ലാൻ വേണ്ടി കൊടുത്ത വിഷത്തിന്റെ അടയാളങ്ങൾ പുറപ്പെട്ടുകൊണ്ടാണ് രോഗിയായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ആ സമയത്ത് രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് നബിസ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ വേദനയും പ്രയാസങ്ങളും യുദ്ധങ്ങളും അടുത്ത ബന്ധുക്കളുടെ മരണവും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചാണ് നബിസ്വാസം ജീവിച്ചത്. അതിനിടയിലാണ് ഈ സഹാബി പറയുന്നത്, എന്നെ കാണുമ്പോൾ ചിരിക്കാതിരുന്നിട്ടില്ല. അപ്പൊ ആ പുഞ്ചിരിയുടെ ഒരു പ്രസക്തി വർദ്ധിക്കുകയാണ്. നബിസ്വാസം എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ്, മനസ്സിലുള്ള എന്തെല്ലാം വേദനകളെ അടക്കിയിട്ടാണ് ഇങ്ങനെ സഹാബത്തിനോട് സൗമ്യമായി അതുപോലെ മധുരമായി പെരുമാറിയത്. നബിസ്വാസമയുടെ സീറയുടെ വെളിച്ചത്തിൽ അവിടുത്തെ സുന്നത്ത് പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ പറയുന്നത്, ഈ ആറ് സന്ദർഭങ്ങൾ, ഒരാൾക്ക് സീറ മുഴുവൻ വായിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ആറ് സന്ദർഭങ്ങൾ ഇദ്ദേഹം ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ചെറിയ ഒരു റിസാലയാണിത്, രണ്ടോ മൂന്നോ പേജിൽ ഇത് തീരും. അപ്പോൾ അത്രയും പേജുകളിൽ നബിസ്വാസമയുടെ സീറയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ ഇദ്ദേഹം എടുത്ത് ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. വഫ്ഹം ഫഹ്മൻ ഹസനൻ, ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കണം, ഫഹ്മ് വേണം. സീറ എന്ന് പറയുന്ന ഒരു കഥ പോലെ വായിച്ചിട്ട് കാര്യമില്ല, അപ്പൊ നമുക്കറിയാം നബിദിനം ആഘോഷിക്കുന്ന സമയത്തൊക്കെ നബിസ്വാസിമയുടെ ചരിത്രം കുറെ പാടിയും പറഞ്ഞും ഒക്കെ അവർ പറയാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ഗുണമാണ് അവർക്ക് കിട്ടുന്നത്? ഒരു ഗുണവുമില്ല. ആ പ്രസംഗിക്കുന്നവന്റെ ശബ്ദം നല്ല മധുരമുള്ളതാണ് എന്നവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ പാട്ട് പാടുന്ന മൗലിദ് പാടുന്നവന്റെ ഈണം നന്നായി എന്ന് പറയും എന്നല്ലാതെ യാതൊരു ഫായദയും കിട്ടുന്നില്ല. നമ്മൾ അതുപോലെ ആകാൻ പാടില്ല. നബിസ്വാസിമയുടെ സീറ അതിന്റെ ഫഹമ് നമുക്കുണ്ടാകണം, തഫക്കുഹ് വേണം. സീറ പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും അതിന്റെ ഉദ്ദേശം എന്താണ്, അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്താണ് പകർത്താനുള്ളത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അതാണ് മഖ്സൂദ്, അതാണ് ലക്ഷ്യം, അതിനാണ് ഈ കഥ വായിക്കുന്നത്. അതല്ലാതെ കഥ വായിച്ച് സമയം കളയാൻ വേണ്ടിയല്ല. അതാണ് നബിസ്വാസിമയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലും അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിക്കുന്ന കഥകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഷാ വലിയുള്ളാഹി ദഹലവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽഫൗസുൽ കബീർ ഫി ഉസൂലി തഫ്സീർ എന്ന കിതാബിൽ അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് പ്രവാചകന്മാരുടെ കഥകളിൽ ഒരുപാട് വിശദാംശങ്ങൾ അള്ളാഹു പറയാത്തത്? നബിമാരുടെ ചരിത്രം ഖുർആൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇതിൽ കൂടുതൽ അത്ഭുതകരമായ ആകർഷകമായ കഥകളൊന്നുമില്ലല്ലോ, വിശദാംശങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം സമൂഹത്തിനെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, അവർ കുറെ എതിർത്തു, തീയിലിട്ടു, അല്ലെങ്കിൽ പിന്നെ കൊല്ലാൻ നോക്കി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ഒരു മുഖ്തസറായി വളരെ ചുരുക്കിയായി ആണല്ലോ ചരിത്രം പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ദഹലി പറയാണ്. കാരണം എന്താണ്? ആളുകളോട് കുറെ അത്ഭുത കഥകൾ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ വിശദാംശങ്ങളോടുകൂടി ചരിത്രം പഠിപ്പിച്ചാൽ ആ കഥയുടെ വിശദാംശങ്ങളിൽ അങ്ങനെ ചുറ്റിക്കറങ്ങിയ ആളുകൾ കാലം കഴിക്കും. അതിലുള്ള ആ കഥയുടെ ആകർഷണീയത, അതിൽ നിന്ന് കിട്ടുന്ന ഈ അത്ഭുതം, അതിൽ അത്ഭുതം കൂറി അതിന്റെ ഗുണപാഠത്തിലേക്ക് ആളുകൾ ചിന്തിക്കുകയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആ കഥയുടെ അടിസ്ഥാന ഉദ്ദേശം, നബിമാരുടെ ചരിത്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്നിട്ട് ഈ കഥയിൽ അവർ പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വിശദാംശങ്ങൾ അള്ളാഹു പറയാത്തത്. ഈ കിതാബ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, നബിസ്വാസിമയുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വളരെ ആശ്ചര്യകരമായ സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത് എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, അഥവാ നബിസ്വാസിമയുടെ ജീവചരിത്രത്തിലെ കഥയെക്കാളും അതിൽ ഉൾക്കൊള്ളുന്ന ഗുണപാഠങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി എഴുതിയ കിതാബുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ്. അത് വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കും. അതുപോലെയാണ് ഈ കിതാബ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്, വളരെ ചെറുതാണെങ്കിലും. ലഅല്ലല്ലാഹ യുഫഹിമ കദീനൽ അംബിയാഇ, അങ്ങനെ ഈ ആറ് സന്ദർഭങ്ങൾ നീ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അള്ളാഹു തആല അംബിയാക്കളുടെ ദീൻ നിനക്ക് മനസ്സിലാക്കി തരും. ലിതത്തബിഅഹു, അത് നീ പിന്തുടരാൻ വേണ്ടി. വദീനൽ മുശ്രിക്കീന ലിതത്രുഖഹു, മുശ്രിക്കുകളുടെ ദീൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നീ ഉപേക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഈ കിതാബിന്റെ ലക്ഷ്യം. ഈ ആറ് സന്ദർഭങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഈ ആറ് സന്ദർഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് എന്തായിരുന്നു, അദ്ദേഹം കൊണ്ടുവന്ന ദീൻ എന്തായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാകും. അതുപോലെ തന്നെ അവിടുത്തെ എതിർത്ത എതിരാളികളായ മുശ്രിക്കുകളുടെ ദീൻ എന്തായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ അമ്പിയാക്കളുടെ ദീൻ പിന്തുടരാനും മുശ്രിക്കുകളുടെ ദീൻ ഉപേക്ഷിക്കാനും വേണ്ടിയാണ് ഈ ആറ് ഘട്ടങ്ങൾ പ്രവാചക ചരിത്രത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് എന്തായിരുന്നു, അവിടുത്തെ ശത്രുക്കളായ മുശ്രിക്കുകളുടെ വാദങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കൽ പ്രധാനമാണ്. ഇമാം ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കാന അന്നാസ് യസ്അലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ വകുന്തു അസ്അലുഹു അനിൽ ശർരി മഖാഫത അൻ യുദ്രികനി, ജനങ്ങൾ ഖൈറിനെക്കുറിച്ചായിരുന്നു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാറുള്ളത്, ഞാൻ ഷെറിനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, അതെന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താണ് എന്ന് ഇവിടെ പറയും. അത് പറയാനുള്ള കാരണം അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. فإن أكثر من يدعي الدين ويدعي أنه من الموحدين لا يفهم السنة كما ينبغي. ഈ ഒരു റിസാല എഴുതാനുള്ള മറ്റൊരു കാരണം, ഞാൻ മുവഹിദാണ്, സുന്നിയാണ്, സലഫിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ തന്നെ അധികം ആളുകളും സുന്നത്ത് വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ റിസാല എഴുതുന്നത്. അൽ മൗദുഉൽ അവ്വൽ, ഒന്നാമത്തെ സന്ദർഭം, പ്രവാചക ചരിത്രത്തിലെ എടുത്തു പറയത്തക്കതായ സംഭവങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? ഖിസ്സത്തു നുസൂലിൽ വഹി. നമുക്കറിയാം സാധാരണ സീറയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനത്തെക്കുറിച്ച് പറയും, അതുപോലെ തന്നെ ജനനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച്, ആനക്കലഹത്തെക്കുറിച്ചൊക്കെ പറയും. അവിടുന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം, മുലയൂട്ടിയത്, അതുപോലെ ഉമ്മയുടെ കൂടെ യാത്ര ചെയ്തത്, പിന്നെ ഉമ്മ മരണപ്പെട്ടത്, അബൂ താലിബിന്റെ കഥ, അബ്ദുൽ മുത്തലിബിന്റെ കഥ, ഇങ്ങനെ പല കഥകളും ഉണ്ടാകും. പക്ഷെ അതൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ട് നേരെ ഖിസ്സത്തു നുസൂലിൽ വഹി, വഹി ഇറങ്ങിയത്, അതാണ് അതിനേക്കാളും പ്രധാനം. കാരണം വഹീന്റെ മുമ്പ് റസൂൽ റസൂലല്ല, അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിത്വമായിരുന്നു, പക്ഷെ പ്രവാചകനല്ല. അപ്പൊ അതിനേക്കാളും പ്രാധാന്യമുള്ളത് ഈ വഹി ഇറങ്ങുന്ന കഥയാണ്. വഫീഹ, ഈ വഹി ഇറങ്ങുന്ന കഥയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്കറിയാം വഹി ഇറങ്ങുന്ന കഥയെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് അടുത്ത സമയത്ത് അവിടുത്തെ കുറെ ചിന്തകളുണ്ടായി. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ഷിർക്കും അതുപോലെ തന്നെ അവരുടെ മറ്റ് മാസിയത്തുകളും അദ്ദേഹത്തിന് മടുക്കുകയും അങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ മോചിപ്പിക്കുക, അതുപോലെ തന്നെ തനിക്ക് ഈമാൻ കൂട്ടാനും അള്ളാഹുവിനോട് അടുക്കാനും എന്താണ് മാർഗം എന്നൊക്കെ ചിന്തിച്ച് മക്കയിലുള്ള കഅബയുടെ നേർക്ക് തിരിഞ്ഞു നിൽക്കുന്ന പിന്നെ ഹിറ എന്ന് പറയുന്ന മലയിലേക്ക് അദ്ദേഹം പോവുകയും അത് മലയുടെ പേരാണ് ഹിറ എന്നുള്ളത്. ഗുഹയുടെ പേര് അതിന് പേരില്ല. ഗാറു ജബൽ ഹിറ, ഹിറ പർവ്വതത്തിലെ ഒരു ഗുഹയാണ്. അതിൽ പ്രവേശിക്കുകയും അങ്ങനെ അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുകയും ചെയ്തു. ജാഹിലിയത്തിൽ അറബികൾ ചെയ്യാറുള്ള കാര്യമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്ന് ദിക്റും ദുആയും ഒക്കെ ആയിട്ടിരിക്കും. അതുപോലെ അവർ ഭക്ഷണം കൊണ്ടുപോകും, അവിടെയുള്ള മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കും, അങ്ങനെ അവർ ഇരിക്കാറുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിന്ന് കിട്ടിയ ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി. നമുക്കറിയാവുന്നതാണ്, അങ്ങനെയായിരിക്കുമ്പോൾ ജിബി അലൈഹി ഇസ്ലാം വരികയും, ഞാൻ ആ കഥയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ജിബി അലൈഹി ഇസ്ലാം വന്ന് നബി സല്ലല്ലാഹു കെട്ടിപ്പിടിക്കുകയും ഇഖ്റ എന്ന് പറഞ്ഞു, ഇഖ്റ വായിക്കുക എന്ന് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. ഉമ്മിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുത്തും മാനിയും അറിയാത്ത ആളായിരുന്നു. ജിബി അലൈഹി ഇസ്ലാം ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ, വഹീന്റെ ഇറങ്ങിയ ആ തർത്തീബിൽ ആദ്യത്തെ ആയത്തുകളായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വീട്ടു വരികയും ഖദീജ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ ഉമ്മയായ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. ഈ വഹീന്റെ വഹി ഇറങ്ങിയതിനു ശേഷം ജിബി അലൈഹി ഇസ്ലാമിന്റെ ആ പിടുത്തം, അതുപോലെ തന്നെ ജിബിന്റെ രൂപം നബി സല്ലല്ലാഹു നേരിട്ട് കണ്ടു, അതിലുള്ള പേടി കൊണ്ട് മരിച്ചു പോകുമോ എന്ന് പേടിച്ചു. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹു ആണ് സത്യം, അവൻ താങ്കളെ നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിമ വതഖരു ദൈഫ വതഹ്മിലുൽ കല്ല വതുക്സിബുൽ മുഅദിമ. വിശ്വാസമോട് പറയുകയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്, വരുമാനമില്ലാത്ത ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്, ഇങ്ങനെയുള്ള താങ്കളെ അതിഥിയെ സൽക്കരിക്കുന്നവനാണ്, അതുകൊണ്ട് അല്ലാഹു താങ്കളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഖദീജ റളിയല്ലാഹു അൻഹ അപാരമായ ഫിഖ്, അപാരമായ വിവേകം പ്രകടിപ്പിക്കുകയും അങ്ങനെ വിശ്വാസമേ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവരുടെ ബന്ധുവായ വറഖത്ത് ബിൻ ഔഫൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം ഇത് വഹയാണ് എന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതായിരുന്നാലും അതിനുശേഷം ഇതാണ് നുബുവത്തിന്റെ തുടക്കം. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി, ഇഖ്റ ബിസ്മി എന്നുള്ള ആയത്ത് ഇറങ്ങിയതോടുകൂടി നബിയായി. പക്ഷെ റസൂലായിട്ടില്ല. കാരണം നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നബി എന്ന് പറഞ്ഞാൽ മുവാഫിഖീങ്ങളായ തന്നോട് യോജിക്കുന്നവരായ ആളുകളുടെ ഇടയിലേക്ക് വരുന്ന ആളാണ് നബി. എതിരാളികൾക്ക് ദാവത്ത് ചെയ്യുന്ന ആളല്ല നബി, എന്നാൽ എതിരാളികൾക്ക് ദാവത്ത് ചെയ്യുന്ന ആളാണ് റസൂൽ. അങ്ങനെ എതിരാളികളിലേക്ക് ഇറങ്ങാൻ, ദാവത്തുമായി മുശ്രിക്കുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് പിന്നെ ആയത്തിറങ്ങി. അതേതാണ്? സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ ആയത്തുകൾ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ. ഇത്രയും ആയത്തുകളാണ് പിന്നീട് അവതരിക്കുന്നത്. ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചുമൂടിയവനെ, ഖും ഫഅൻദിർ, നീ എഴുന്നേറ്റ് നദാറത്ത് താക്കീത് നൽകുക, വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ വാഴ്ത്തുക അഥവാ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദഅവത്ത് ചെയ്യുക, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കുക. ചില ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് മാസിയത്തുകൾ ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. വർറുജ്സ ഫഹ്ജുർ, മാലിന്യങ്ങളെ നീ ഉപേക്ഷിക്കുക. മുഫസ്സിരീങ്ങൾ പറയുന്നത് വർറുജ്സ എന്ന് പറഞ്ഞാൽ അൽ അസ്നാം, മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, വിഗ്രഹങ്ങളെ നീ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമത് ഇറങ്ങിയ വഹിയിൽ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വർറുജ്സ ഫഹ്ജുർ, അസ്നാമുകളെ, ബിംബങ്ങളെ, മുശ്രിക്കുകൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ഉപേക്ഷിക്കുക എന്ന കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്ത് അവിടെ പറയുന്നു, ഫഇദ ഫഹിംത, ഈ കാര്യം നിനക്ക് മനസ്സിലായാൽ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കഥയാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കാത്തതാണ്, അല്ലെങ്കിൽ മുസ്ലിമുകളിൽ പലരും ചിന്തിക്കാത്ത കാര്യമാണ്. ഫഇദ ഫഹിംത അന്നഹും യഫ്അലൂന അഷ്യാ കസീറ, മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികളും മറ്റു കബീലയിൽപ്പെട്ട അറബികളും അവരൊക്കെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. യഅരിഫൂന അന്നഹ മിനൽ ളുൽമി വൽ ഉദ്വാൻ, ഇതൊക്കെ തെറ്റാണ്, ളുൽമാണ് എന്ന് അവർക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പല പാപങ്ങളും ചെയ്യുന്നവരായിരുന്നു അവർ. മിസ്ല സിന, വ്യഭിചാരം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളെ കുഴിച്ചുമൂടൽ, ഇങ്ങനെയുള്ള തെറ്റുകൾ അവർ ചെയ്യാറുണ്ട്. അറഫ്ത അയ്ദൻ അന്നഹും യഫ്അലൂന ഷൈഅൻ മിനൽ ഇബാദ, യതഖറബൂന ബിഹ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പല വക ഇബാദത്തുകളും അവർ ചെയ്യാറുണ്ട്. മിസ്ല ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് ഉംറയൊക്കെ അവർ ചെയ്യാറുണ്ട്. വസദഖത്തി അലൽ മസാകീനി വൽ ഇഹ്സാനി ഇലൈഹിം വഗൈറി ദാലിക, അതുപോലെ സദഖയും പാവപ്പെട്ടവരെ സഹായിക്കലും മറ്റും ഒക്കെ അവർ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരുന്നത്. അപ്പം മുശ്രിക്കുകൾ പല തെറ്റും ചെയ്യുന്നുണ്ട്, വ്യഭിചാരം ചെയ്യുന്നുണ്ട്, ളുൽമ് ചെയ്യുന്നുണ്ട്, യുദ്ധങ്ങൾ അനാവശ്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, കൊലപാതകം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഇബാദത്തുകളും അവർ ചെയ്യുന്നുണ്ട്. ഈ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് എന്താണ്? അജല്ലുഹ ഇൻദഹും അശ്ർക്ക്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ വഴി അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുക, ഇതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം. ഫഹു അജല്ലുമായ തഖറബു നബിഹി ഇലല്ലാഹി ഇൻദഹും, അള്ളാഹുലേക്ക് അടുക്കാൻ നിസ്കാര നോമ്പിനേക്കാൾ ഒക്കെ വലിയ ഫദലുള്ള കർമ്മങ്ങളായി അവർ കാണുന്നത് ഈ തവസ്സുലാണ്. ഔലിയാക്കൾ വഴി, മധ്യവർത്തികൾ വഴി അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലേക്കാണ്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. കമ ദക്കർ അല്ലാഹു അൻഹും, ഇത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള സ്വന്തമൊക്കെ പറയുന്നതല്ല, അള്ളാഹു തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാ ഉലൈ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു മുത്തഖദു ശയാത്തീൻ ഔലിയാ മിൻ ദൂനില്ലാഹി വയഹ്സബൂന അന്നഹു മുഹ്തദൂൻ, അള്ളാഹുവിന് പുറമെ ശൈത്താൻമാരെ അവർ ഔലിയാക്കളാക്കി, മിത്രങ്ങളാക്കി, എന്നിട്ട് അവർ വിചാരിക്കുന്നത് എന്താണ്? തങ്ങൾ ഹിദായത്തിലാണ്, തങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താണ് പിശാചിനെ ഔലിയാക്കളാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം? പിശാചിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ പിശാജാണ് അവരോട് ശിർക്ക് ചെയ്യാൻ വസ്വാസാക്കുന്നത്, ദുർബോധനം ചെയ്യുന്നത്. ആ പിശാജിനെ ശിർക്കിന്റെ വിഷയത്തിൽ, കുഫറിന്റെ വിഷയത്തിൽ അനുസരിച്ചാൽ അവൻ പിശാജിനെ ആരാധിച്ചതുപോലെ തന്നെയാണ്. അപ്പൊ മക്കാ മുശ്രിക്കുകൾ പിശാജിന്റെ ഈ വസ്വാസ് കേട്ടിട്ട്, പിശാജിന്റെ ഈ തദ്ലീൽ, പിശാജിന്റെ വഴികേട് അതിൽ പ്രവേശിച്ച്, അങ്ങനെ ഞങ്ങൾ ശരിയാണ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അപ്പോ അവിടെ വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, കൊലപാതകമുണ്ട്, ഇതൊക്കെ തെറ്റാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. നേരെ മറിച്ച് ശരിയാണ് എന്നവർ കരുതിക്കൊണ്ട് അവർ ചെയ്യുന്ന ശിർക്ക് എന്നുള്ള പ്രവൃത്തിയുണ്ട്. അപ്പോൾ ഒരാൾ ആദ്യം എന്തിലേക്കാണ് അവരെ ദാവത്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയായിരുന്നില്ലെങ്കിൽ, വഹയ് ഉള്ള ഒരാളായിരുന്നില്ലെങ്കിൽ, ഇന്ന് പലരും പറയുന്നത് പോലെ ഒരു പരിഷ്കർത്താവായിരുന്നെങ്കിൽ, ആദ്യം എന്താ പറയാ? ഈ ശിർക്കിന്റെ കാര്യം പറഞ്ഞാൽ അവർ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന, ശരിയെന്ന് മാത്രമല്ല ഏറ്റവും മഹത്വം അവർ വിചാരിക്കുന്ന ഈ തവസ്സുൽ, ഏറ്റവും വലുതായി അവർ കാണുന്ന ഈ ഇസ്തിഷ്ഫാ, ശഫാഅത്ത് ചോദിക്കൽ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഏറ്റുമുട്ടാനാണോ ശ്രമിക്കുക? അതല്ല, ഈ ജിനയും മദ്യപാനവും കൊലപാതകവും ഒക്കെ തെറ്റാണ് എന്ന് അവർ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നു, അപ്പൊ അതല്ലേ തിരുത്താൻ ആദ്യം ശ്രമിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജനങ്ങളെ പരിഷ്കരിക്കാമെന്നൊരു നവോത്ഥാന നായകനായിരുന്നെങ്കിൽ ഇക്കാര്യമായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അള്ളാഹു അദ്ദേഹത്തോട് ആദ്യം താക്കീത് ചെയ്യാൻ പറഞ്ഞ വിഷയം അൽ ഇൻദാറു അൻഹു, ഈ ഷിർക്കിനെ തൊട്ട് താക്കീത് ചെയ്യാനാണ്. അവരേറ്റവും ബഹുമാനം കൊടുക്കുന്ന, ഏറ്റവും വില കൊടുക്കുന്ന ഷിർക്ക് എന്ന് പറയുന്ന പാപത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞത്. ഖബ്ലൽ ഇൻദാരി അനി സിന വസ്സരിഖത്തി വഗൈരിഹിമ, വ്യഭിചാരവും മോഷണവും ഒക്കെ വിലക്കുന്നതിന് മുമ്പ് ഇതാണ് വിലക്കിയത്. നമുക്കറിയാം തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഈ സിനയെക്കാളും, അല്ലെങ്കിൽ സിന ഒഴിവാക്കി പാതിവൃത്യത്തോടെ എഫത്തോടെ ജീവിക്കുന്നതിനേക്കാളും, അതുപോലെ മോഷണം ഒഴിവാക്കി അമാനത്തോടെ ജീവിക്കുന്നതിനേക്കാളും ഒക്കെ പ്രധാനമാണ് അഞ്ചു നേരത്തെ നമസ്കാരം. ഈ നമസ്കാരം എന്നാണ് നിർബന്ധമാക്കിയത്? പത്ത് വർഷം കഴിഞ്ഞിട്ട് നുബുവത്ത് കിട്ടി, വഹയ കിട്ടി, പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നമസ്കാരം ഫർളാക്കുന്നത്, അഞ്ചു നേരത്തെ നമസ്കാരം ഫർളാക്കുന്നത് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ. അപ്പൊ അതുവരെ ശരീഅത്തിന്റെ കൽപ്പനകൾ കാര്യമായിട്ടൊന്നുമില്ല, തൗഹീദായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഒരു കാര്യം നീ മനസ്സിലാക്കിയാൽ, നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ പലർക്കും ബോധമില്ലാത്ത കാര്യമാണ്, ചിന്തിക്കാത്ത വിഷയമാണ്. അറഫ്ത, അതുപോലെ നീ അറിയണം, അന്ന മിൻഹും മൻ തഅല്ലഖ അലൽ അസ്നാം, അവരുടെ കൂട്ടത്തിൽ ബിംബങ്ങളോട് ബന്ധമുള്ള, ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. വമിൻഹും മൻ തഅല്ലഖ അലൽ മലായിക വഅലൽ ഔലിയാഇ മിൻ ബനി ആദം, മലക്കുകളെയും സാലിഹീങ്ങളായ മനുഷ്യരിൽപ്പെട്ട ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? വയഖൂലൂന, അവർ വാദിക്കുന്നത് മാ നുരീദു മിൻഹും ഇല്ലാ ശഫാഅത്തഹും, ഒരു ശഫാഅത്ത് അള്ളാഹുലേക്ക് അടുപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിരുന്നു. വമ അഹാദ, ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവിടെ ഇത് തെറ്റാണെന്ന് അവർക്കറിയില്ല. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബിംബങ്ങൾ മാത്രമല്ല, ഔലിയാക്കളെ വിളിക്കുന്നുണ്ട്, അവർക്കും സ്വന്തം കഴിവുണ്ടെന്നല്ല, അവർ ഷുഫാക്കളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ആയിട്ടും ബദ അബിൽ ഇൻദാരി അൻഹു ഫി ഔവലി ആയത്തിൻ അർസലഹുല്ലാഹു ബിഹ, അള്ളാഹു നബിയെ റസൂലാക്കാൻ വേണ്ടി നൽകിയ വഹയിലെ ഒന്നാമത്തെ ആയത്തിൽ, ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സെറ്റ്, ഒന്നാമത്തെ ഈ ആയത്തുകളുടെ കൂട്ടം, അതിൽ തന്നെ അള്ളാഹു തആല കൽപ്പിച്ചത് ഈ തെറ്റിനോട് സമരം ചെയ്യാനാണ്, അതിനെതിരെ ദഅവത്ത് ചെയ്യാനാണ്. ഫൈൻ അഹ്കംത ഹാദിഹിൽ മസ്അല, ഈ മസ്അല നീ ശരിക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കിയാൽ, ഫയാ ബുഷ്റാഖ്, നീ സന്തോഷിക്കുക, എന്തൊരു സന്തോഷ വാർത്തയാണ്, നീ അത് മനസ്സിലാക്കിയാൽ ഇതിലും വലുതൊന്നുമില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറയുന്നത്. ഒന്നാമതായി അവിടുന്ന് കൊണ്ടുവന്ന വിഷയം ഇതായിരുന്നു, വലം തുഫ്റൽ خصوصا اذا عرفت ان ما بعدها اعظم من الصلوات الخمس ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മസല അഞ്ചു നേരത്തെ നമസ്കാരമാണ്. വലം തുഫ്റദ് ഇല്ലാ ഫീ ലൈലത്തിൽ ഇസ്റാഇ സനത്ത് അഷർ, പത്ത് വർഷത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടി, നബുവത്തിന്റെ പത്താം വർഷം മാത്രമാണ് നമസ്കാരം നിർബന്ധമായത്. ഫൈദ അറഫ്ത അന്ന തിൽക്കൽ ഉമൂർ അൽ കസീറത വൽ അദാവത്തൽ ബാലിഗ. ഇപ്പൊ നമുക്കറിയാം ഈ പത്ത് വർഷത്തിനിടയിൽ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ചില സഹാബത്തിനെ കൊന്നുകളഞ്ഞു, ചില സഹാബത്തിനെ പീഡിപ്പിച്ചു, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ഉപദ്രവം കൊണ്ട് കൊല്ലുമോ എന്ന് പേടിച്ച് അദ്ദേഹം നാടുവിടാൻ ഒരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഷുഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന അടിവാരത്തിൽ ഒരു മലയുടെ ചെരുവിൽ അവർക്ക് പട്ടിണി കടന്നുകൊണ്ട് കഴിച്ചുകൂട്ടേണ്ടി വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനിടയിൽ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുമ്പിൽ നമസ്കരിക്കുന്ന സമയത്ത് പുറത്ത് ഒട്ടകത്തിന്റെ കുടലും മാലയും അറവിന്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി വിളിച്ചു, എറിഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വ്യഭിചാരത്തിന്റെ പേരിലല്ല ഈ പ്രശ്നം, അതുപോലെ തന്നെ കൊലപാതകത്തിന്റെ പേരിലല്ല, നമസ്കാരം പോലും നിർബന്ധമാക്കിയിട്ടില്ല ശരീഅത്തിൽ. പത്ത് വർഷത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഈ പത്ത് വർഷമായിരുന്നു ഏറ്റവും ഉപദ്രവം സഹാബത്തിന് സഹിക്കേണ്ടി വന്നത്. അതിനിടയിൽ ഹബശയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു രണ്ട് പ്രാവശ്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി, അതുപോലെ അതിന് ശേഷം മറ്റൊരു സംഘം പോയി. ഈ ഹിജ്റയും ഈ പ്രശ്നങ്ങളും ഈ കൊലപാതകവും ഈ പീഡനവും ഇതൊക്കെ സംഭവിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? അത് ഈ വിഷയത്തിന്റെ പേരിലായിരുന്നു. കുല്ലു ദാലിക ഇൻദ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയുടെ പേരിലായിരുന്നു. അപ്പൊ വിശ്വാസം ഒന്ന് മാറ്റി പിടിച്ചോ, ഇവർക്ക് ബോധ്യമുള്ള വിഷയം പറഞ്ഞിട്ട് പതുക്കെ ഇനിയൊന്ന് തൗഹീദ് പിന്നെ പറയാം എന്ന് വിചാരിച്ചോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, അപ്പൊ ഈ വിഷയത്തിന്റെ പേരിലായിരുന്നു എല്ലാ പ്രശ്നം. ഖബ്ല ഫർളി സ്വലാ, നമസ്കാരം ഫർളാക്കുന്നതിന് മുമ്പും ഇതായിരുന്നു വിഷയം. ഇത്രയും നീ മനസ്സിലാക്കിയാൽ റജൌത്തു അൻ തഅരിഫൽ മസ്അല, നിനക്ക് കാര്യം തിരിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ സംഗതി. ഇതാണ് റസൂലിന്റെ സീറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൽമൗദു അസ്സാനി, രണ്ടാമത്തെ ഘട്ടം, നബിസ്വലമിന്റെ സീറയിലെ നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമത്തെ വിഷയം, സന്ദർഭം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ ഖാമ യുൻദിറുഹും അനി ശിർക്കി വയഅമുറുഹും ബിദ്ദിഹി വഹുവ തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ തൊട്ട് തടയുകയും തൗഹീദ് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ലം യക്റഹു ദാലിക്, അവർക്കതിനോട് വെറുപ്പൊന്നുണ്ടായിരുന്നില്ല. നബിസ്വലമ തൗഹീദും കൊണ്ട് വന്നപ്പോഴും അവർക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. വസ്തഹ്സനൂഹു, അവർക്കത് തർക്കേടില്ല എന്ന് തന്നെയാണ് തോന്നിയത്. വഹദ്ദസു അൻഫുസഹും ബിദ്ദുഖൂലി ഫീഹി, ഇസ്ലാം സ്വീകരിച്ചാലോ എന്നൊക്കെ ചിലർ ചിന്തിച്ചു മുശ്രിക്കുകൾ. ഇല അൻസർറഹ ബിഹി, ഇല അൻസർറഹ ബിസബ്ബി ദീനിഹിം വതജ്ഹീലി ഉലമാഇഹിം. പിന്നെ എപ്പോഴാണ് അവർക്ക് പ്രശ്നം വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദീനിനെ തെറി പറയാൻ തുടങ്ങി. വതജ്ഹീലി ഉലമാഇഹിം, അവരുടെ ഉലമാക്കൾ ജാഹിലിയങ്ങളാണ് എന്ന് പറയാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴായിരുന്നു അവർക്ക് പ്രശ്നം. ഫഹീന ഇദിൻ, ആ സന്ദർഭത്തിൽ ഷമ്മറു ലഹു, അവര് ഷമ്മറ എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ കയറ്റി പിടിച്ചു എന്നാ, ഓടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോൾ തുണിയൊക്കെ കയറ്റിയെടുക്കുന്നതിനാണ് ഷമ്മറ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തുണിയൊക്കെ കയറ്റിയെടുത്ത് ഒരുങ്ങി. ലഹു വലി അസ്ഹാബിഹി, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹാബത്തിനും നേരെ. അൻസാഖിൽ അദാവ, ഇതൊരു പ്രയോഗമാണ്, ശത്രുതയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ ശത്രുത പീഡനം ഇതൊക്കെ തുടങ്ങിയത് അപ്പോഴായിരുന്നു. നിസ്വാസം അവരുടെ ദീനിനെ കുറ്റം പറയാം തുടങ്ങിയപ്പം. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, മുശ്രിക്കുകളുടെ ബിംബങ്ങളെ ആരാധ്യ വസ്തുക്കളെ കുറ്റം പറയാൻ പാടില്ല, തെറി പറയരുത് എന്നാണല്ലോ. അത് ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഗ്രഹങ്ങളുടെ നിരർത്ഥകതയും അതുപോലെ ആ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ ദഅവത്ത് ചെയ്യുന്നവരുടെ വിവരക്കേടും വിശദീകരിച്ചു. അവരതിനെ തെറിയായിട്ടാണ് കണ്ടത്, അത് തെറിയല്ല. നബി സല്ലല്ലാഹു തെറി വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. തെറിയാകുന്ന വാക്കുകൾ, വഷളത്തരമാകുന്ന വാക്കുകൾ നബി സല്ലല്ലാഹു പറഞ്ഞിട്ടില്ല, പക്ഷേ അവരത് തെറിയായിട്ടാണ് കണ്ടത്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളാ ഇവിടെ പറയുന്നത്. വഖാലു, അവർ പറയുന്നത് എന്തായിരുന്നു, അവരുടെ പരാതി എന്തായിരുന്നു? സഫഹ അഹ്ലാമന, നമ്മുടെ കൂട്ടത്തിലുള്ള പക്വമതികളായ പണ്ഡിതന്മാരെയൊക്കെ അവനിത വിഡ്ഡികളാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വഅബദീനന, നമ്മുടെ ദീനിനെ ആക്ഷേപിക്കുന്നു. വശത്തമ ആലിഹത്തന, നമ്മുടെ ആരാധ്യ വസ്തുക്കളെ തെറി പറയുന്നു എന്നാണ് അവർ പരാതിപ്പെട്ടിരുന്നത്. അതായിരുന്നു അവരുടെ പരാതി. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളാ ഇവിടെ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്, അതുകൊണ്ട് ഞാൻ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തപ്പോ ഇവിടെ എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുത നേരിടേണ്ടി വന്നത്? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളാ പറയുന്നു, ഇദ അറഫ്ത ഹാദിൽ മസ്അല, ഈ മസ്അല നീ മനസ്സിലാക്കിയാൽ. വഹിയ, എന്താണ് മസ്അല? മസ്അലത്തു അന്നഹു മാ ആദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദായഖുഹു വഹാസറൂഹു, നബിയെയും സഹാബത്തിനെ അവർ പീഡിപ്പിക്കുകയും ഉപരോധിക്കുകയും ഒക്കെ ചെയ്തത് ഇല്ലാ മിൻ അജ്ലിൽ അംരി ബിത്തൗഹീദ് വന്നഹ്യ അനിശ്ർ, തൗഹീദ് പഠിപ്പിക്കുകയും ശിർക്ക് വിലക്കുകയും ചെയ്തപ്പോഴാണ്. വ ഇല്ല, ഇനി ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ലൗസാലമഹും, അവരോടൊരു സമാധാന കരാറുണ്ടാക്കിയിരുന്നെങ്കിൽ വഅബദ റബ്ബഹു ഹുവമൻ യത്ബഹു വതറകഹും, ഞാനും എന്റെ സഹാബത്തും അല്ലാഹു ആരാധിക്കും, ബാക്കിയുള്ളവർ അവരുടെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ മാ ഖാലു ലഹു ഷൈ, അവർക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. അതാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, വീട്ടിൽ ഖുർആൻ ഓതിട്ട് ഒറ്റക്ക് നിസ്കരിച്ചോ, പറമ്പിൽ വന്നിട്ട് ഉറക്കെ ഓതരുത്, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്, അതായിരുന്നു പരാതി. ബൽഖാനു സയഫ്രഹൂന ബിഹാദ, അങ്ങനെ ഒരു വ്യവസ്ഥ നബിസാസിന് വെച്ചിരുന്നെങ്കിൽ അവർ സന്തോഷിക്കുമായിരുന്നു. വഹാദിഹി ദഅവത്തു അഹ്ലിൽ കുഫ്രിൽ യൗം, ഇന്നും കുഫാറുകളുടെ വാദം അവരുടെ ആവശ്യം ഇതാണ്. ദഅൂനാന തആയിഷ്, നമുക്ക് പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കാം. വദഊനാന തഹാവദ്, നമുക്ക് പരസ്പരം ഹദിയകളൊക്കെ കൈമാറി പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കാം. വലാ തഖൂലു ശൈഅൻ ഫീ ദീനിന, നമ്മുടെ ദീനിനെ കുറിച്ച് നിങ്ങളൊന്നും പറയരുത്. വനഹ്നു ലാ നഖൂലു ശൈഅൻ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ലല്ലോ. വഹും യക്സിബൂൻ, അവർ യഥാർത്ഥത്തിൽ ഇവിടെ കളവാണ് പറയുന്നത്. ലിഅന്നഹും യുഹാരിബൂന ഇസ്ലാം, കാരണം അവർ ഇസ്ലാമിനെ കഴിയുന്നത് പോലെ എതിർക്കാനും തകർക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വായടക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ അവരിങ്ങനെ പറയും, ഒരു സമാധാനം അതുപോലെ തന്നെ സഹകരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമുകളുടെ വായടക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വാദങ്ങൾ അവർ പറയുന്നു. ഇനി ഇദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത് തന്നെയായിരുന്നു മുശ്രിക്കുകളുടെ വാദം. വലു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദഅ ഇലാ തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തൗഹീദ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, വലാ നഹ അനി ശിർക്ക്, ശിർക്ക് തടഞ്ഞില്ലായിരുന്നെങ്കിൽ, മാ സാറത് സായിറതുഹും, അവരിങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു മക്കാ മുശ്രിക്കുകൾ. ലൗകാന യഅമുറുഹും ബിത്തൗഹീദ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല. വയൻഹാഹും അനി ശിർക്കി ഉമൂമൻ, ശിർക്കിനെതിരെ ആമായിട്ട് ഇങ്ങനെ പറയാ, ശിർക്ക് പാടില്ല, അള്ളാഹുവിന് പങ്കുചേർക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിലും മുശ്രിക്കുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല. വലം യതഅറദ ഇമാഹും അലൈഹി, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചൊന്നും പറയാതെ ശിർക്ക് ചെയ്യരുത്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവരെന്ത് പറയുമായിരുന്നു? വഹും യഖൂലൂൻ, അവർ പറയും, അല്ലദീ നഹ്നു അലൈഹി ലൈസ ബിശിർക്ക്, ഞങ്ങൾ ശിർക്കും ചെയ്യുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ വിളിക്കുന്നത് എന്നായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വാദം. അല്ലദീ നഹ്നു അലൈഹി തഖറുബൂന ഇലല്ലാഹി ബിലൗലിയായി വസ്വാലിഹീൻ, ഔലിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്നത്. വനഹ്നു ലാ നുശ്രിക്കു ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇന്നമാ ഹാദാ തഖറുബു മിനല്ലാഹി വതവസ്സുലു ഇലൈഹി, ഇത് തവസ്സുലാണ്, തഖറുബാണ്, അള്ളാഹുലേക്ക് അടുക്കാൻ നോക്കുന്നതാണ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തഫ്സീലില്ലാതെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളുടെ ഈ ബിംബങ്ങൾ ലാത്തെയും മുസ്ലിം മനാത്തെയും ഇതിനെ ഒന്നും വിളിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. അവരെന്ത് ചെയ്യും? അവരുടെ വാദം ശിർക്കല്ല എന്നവർ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടുമായിരുന്നു. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഷെയ്ഖ് സൗലുൽ ഫൗദാൻ ഹഫിളോള്ള ഇവിടെ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പറഞ്ഞപ്പോഴാണ് അവർ കുഴപ്പമുണ്ടാക്കിയത്, ഞങ്ങളുടെ ദീനിനെ കുറ്റം പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലെ ഉലമാക്കളെ വിഡ്ഢികളാക്കിയിരിക്കുന്നു എന്നൊക്കെ അപ്പോഴാണ് അവർ പറഞ്ഞത്. ഇനി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അവിടെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആലിഹത്തിനെ കുറ്റം പറഞ്ഞു, ദൈവങ്ങളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, മഅലൂമുൻ, അറിയാവുന്ന സംഗതിയാണ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഷ്തും ഈസാ വ ഉമ്മഹു വലൽ മലായിക്കത്ത് വല സ്വാലിഹീൻ, അള്ളാഹുവിന്റെ റസൂല് ഈസാ അലൈഹി സ്വലാമിനെയും മറിയം അലൈഹി സ്വലാമിനെയോ മലായിക്കത്തിനെയോ സ്വാലിഹീങ്ങളെയോ കുറ്റം പറയുകയില്ല. അവരൊക്കെയാണല്ലോ മുശ്രിക്കുകൾ ആരാധിക്കുന്നത്, അഹ്ലുൽ കിതാബുകാർ ആരാധിക്കുന്നത്. അപ്പൊ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല, മറ്റുള്ള വിഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലാക്കിൻ ലമ്മ ദക്കറ അന്നഹും ലാ യുദഊന വല യൻഫഊന വല യദുറൂൻ ജഅലൂ ദാലിക ശത്മൻ, ഇവിടെ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ വിഗ്രഹങ്ങളെ കുറ്റം പറയരുത്, അവരുടെ മുമ്പിൽ വെച്ച് കുറ്റം പറയരുത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈസാ അലൈഹി ഇസ്ലാമിന് കുറ്റം പറയാൻ പാടില്ല, കുഫ്രായി പോകും. അപ്പൊ അവിടെ അവർ കുറ്റം പറഞ്ഞു എന്ന് മുശ്രിക്കുകൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മുസ്ലിമീങ്ങൾ എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? ഇവരെ ആരാധിക്കരുത് എന്ന് വിശദമായി പറയുന്നതിനെയാണ് അവർ തെറി ആയിട്ട് വ്യാഖ്യാനിച്ചത്. ശതമ ആലിഹത്തന, ഞങ്ങളുടെ ഇലാഹുമാരെ തെറി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണ്? അവർക്കൊന്നും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല, അതുപോലെ തന്നെ അവർ നിങ്ങൾ വിളിച്ചാൽ കേൾക്കുകയില്ല, ഉപകാരമോ ഉപദ്രവവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെയാണ് തെറിയായി അവർ വ്യാഖ്യാനിച്ചത്. അതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തെറിയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള തെളിവെന്താണ്? അവരുടെ ആരാധ്യ വസ്തുക്കൾ ഔലിയാക്കളാണ്, ഔലിയാക്കളെ തെറി ഏതായാലും പറയുകയില്ലല്ലോ എന്നതാണ് അതിനുള്ള തെളിവ്. ഫൈദ അറഫ്ത ഹാദ, ഇക്കാര്യം നീ മനസ്സിലാക്കിയാൽ, അറഫ്ത അന്നൽ ഇൻസാന ലാ യസ്തഖീമു ലഹു ഇസ്ലാമുൻ, ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തിയാവുകയില്ല, വലൗ വഹദല്ലാഹു വതറക ശിർക്ക്, തൗഹീദ് അവൻ അംഗീകരിച്ചാലും ആചരിച്ചാലും ഷിർക്ക് അവൻ പൂർണ്ണമായി ഉപേക്ഷിച്ചാലും അവന്റെ ഇസ്ലാം പൂർത്തിയാവുകയില്ല. എന്തുകൂടി വേണം? ഇല്ലാ ബി അദാവത്തിൽ മുശ്രിഖീൻ, മുശ്രിഖീങ്ങളോട് വിരോധം അവനുണ്ടാകണം. വത്ത ശ്രീഹി ലഹും ബിൽ അദാവത്തി വൽ ബുഗ്ദ്, അവരോടുള്ള വെറുപ്പ് അവൻ വ്യക്തമാക്കണം. കമ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും എതിരായ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നതായി മുഅ്മിനീങ്ങളെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഫൈദ ഫഹിംത ഹാദ ഫഹ്മൻ ജയ്യിദൻ, ഈ കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിയാൽ, അറഫ്ത അന്ന കസീറൻ മിനൽ ലദീന യദ്ഊന ദീന ലാ യഅരിഫൂനഹു, ഈ മസാല നീ മനസ്സിലാക്കിയാൽ ഒരു കാര്യം നിനക്ക് തെളിയും. എന്താണ്? ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പലർക്കും ഇന്ന് ദീൻ എന്താണെന്ന് അറിയില്ല എന്ന് മനസ്സിലാവും. കാരണം അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ഷിർക്കിനെ തൊട്ട് വിശദമായി തടയുകയും ഷിർക്കിന്റെ ആളുകളുമായി അകലുകയും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മക്കയിലെ മുസ്ലിമീങ്ങൾ ആദ്യകാലക്കാരായ സഹാബത്ത് ആ പീഡനങ്ങളൊക്കെ സഹിച്ചത്? വൽ അസർ, അതുപോലെ അവർ ബന്ധനത്തിലായത്. വൽ ഹിജ്റത്തി ഇലൽ ഹബശ, അവരുടെ അടിയും പീഡനവും ഒക്കെ ഏറ്റുവാങ്ങുകയും ഹബശയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തത് എന്തിനാണ്? അവർ തൗഹീദ് വെട്ടിത്തുറന്ന് പറഞ്ഞ് ഇത് തെറിയാണ് എന്നായിരുന്നു മുശ്രിക്കുകളുടെ വാദം. അങ്ങനെ അവർ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തെറിവാക്കുകളല്ല, അത് എന്തെങ്കിലും തരത്തിലുള്ള ഫുഷല്ല, ആക്ഷേപകരമായ വാക്കുകളല്ല, നേരെ മറിച്ച് തെറിയാണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോഴും ആ വാക്കുകൾ പിൻവലിക്കുകയോ അതിൽ നിലപാട് മാറ്റുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പീഡനമൊക്കെ അവർ ഏറ്റുവാങ്ങിയത്. അഥവാ ഞങ്ങളും നിങ്ങളുമായി ശത്രുതയുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളോദ് ഇവിടെ പറയുന്നു, ഫലം യക്തസിർ അലൽ മുഹാരിബീന ഫഖത്. ഇവിടെ അള്ളാഹു തആല മുഅ്മിനീങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അതിനെ ചിലർ വ്യാഖ്യാനിക്കും, യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാരോടാണത്, ഇങ്ങോട്ട് അടിക്കുന്ന ആളുകളോടാണ്, ബാക്കിയുള്ളവരോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയും. ഫലം യക്തസിർ അലൽ മുഹാരിബീൻ, ഇവിടെ അള്ളാഹു തആല അങ്ങനൊന്നും ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ലല്ലോ. ബൽ ഇന്നല്ലാഹ ജഅല സബബൽ കുർഹി, വെറുപ്പിന്റെ കാരണം അള്ളാഹു എന്താണ് അവിടെ നിശ്ചയിച്ചത്? മുഹാദ്ദത്തുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും എതിരാവുക എന്നുള്ളതാണ്. വഅയ്യു മുഹാദ്ദത്തിൻ ലില്ലാഹി വറസൂലിഹി അഅളമു മിനൽ കുഫർ, കുഫറിനേക്കാൾ വലിയ മുഹാദ്ദത്ത് എതിരാവൽ പിന്നെ വേറെ എന്താണുള്ളത്? വഅഅളമു മിനൽ ശിർക്കി ബില്ലാഹി അസ്സവജൽ, ഷിർക്കിനേക്കാളും വലിയ മുഹാദ്ദത്ത് പിന്നെ എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കുഫറിന്റെ ആളുകളോടും സ്നേഹം പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ നിലപാടുണ്ടായിരുന്നതുകൊണ്ടാണ് മക്കയിൽ സഹാബത്തിന്റെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇവിടെ ഇബ്നു അബ്ദുല്ലാഹു പറഞ്ഞല്ലോ, ഇക്കാര്യം മനസ്സിലാക്കിയാൽ നിനക്ക് ഒരു കാര്യം ഉറപ്പാകും, ദീനിന്റെ ആളുകൾ എന്ന് പറയുന്ന പലർക്കും ദീൻ എന്താണെന്ന് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അത് വിശദീകരിച്ചുകൊണ്ട് സാലിൽ ഫൗദൻ ഹഫിളോദ് അവിടെ പറയുന്നു, ഹാദാ സഹീഹ്, ഇക്കാര്യം വളരെ ശരിയാണ്. ഫൈന്നക ലൗ തസ്അലു കസീറൻ മിനൽ ഉലമാ, ഉലമാക്കളായ പല ആൾക്കാരും, ഇൽമ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഇൽമുണ്ടാകും, ഒരു ആലിമിനുള്ള ഇൽമൊക്കെ അവർക്കുണ്ടാകും. അങ്ങനെയുള്ള പലരോടും നീ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ, വൽ മുതഅല്ലിമീൻ, അതുപോലെ മുതഅല്ലിമീങ്ങളായ തുല്ലാബുകളായ പല ആളുകളോടും ചോദിച്ചാൽ, അൻഹാദിഹിൽ മസ്അല, ഈ മസ്അലയെക്കുറിച്ച്, അഥവാ മസ്അലത്തുൽ വലാഇ വൽ ബറാ, തജിദുഹും ലാ യഅരിഫൂനഹ, അവർക്കത് അറിയില്ല. യഖൂലൂൻ, അവർ പറയും, ലാ യൽസമു ബുഗ്ലുഹും, അവരൊന്നും വെറുക്കേണ്ട കാര്യമല്ല. ദീനുനാ മാ ഹുവ ദീന അദാവ, നമ്മുടെ ദീന് ശത്രുത പഠിപ്പിക്കുന്ന ദീനല്ല. ദീനുനാ ദീനു മവദ്ദ, സ്നേഹത്തിന്റെ ദീനാണ്. വ മുസാലഹ, അതുപോലെ തന്നെ സമാധാനത്തിന്റെ ദീനാണ്. വ ദീനു കദ, അതുപോലെ ഇതിന്റെ ദീനാണ്, അതിന്റെ ദീനാണ് എന്നൊക്കെ അവർ പറയും. യഅതബിറുന ഹാദാ മിൻ മദ്ഹിദ്ദീൻ, അവർ ഈ ദീനിനെ വർണ്ണിക്കുകയാണ്, പുകഴ്ത്തുകയാണെന്നാണ് അവരുടെ ധാരണ. ഫമവദ്ദത്തുൽ മുശ്രിക്കീന ഇൻദഹും ലാ ബഅസ ബിഹ, മുശ്രിക്കുകളെ സ്നേഹിക്കുന്നത് അവർക്ക് ലാ ബഅസ ബിഹ, കുഴപ്പമില്ലാത്ത കാര്യമാണ്. വയഅതബിറുനഹ മിനൽ മുസാലഹ, അത് അവരുമായുള്ള സമാധാന ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. വനഖൂൽ, നമ്മൾ പറയുന്നത് എന്താണ്? മുസാലഹത്തുഹും, അവരുമായി സന്ധി ഉണ്ടാക്കുക എന്നുള്ളത്, അല ഉമൂരി സിയാസ, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതുപോലെ തന്നെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ, ലാ മാനിഅ മിൻഹ, അതിൽ തടസ്സമില്ല, ഞങ്ങളിവിടെ കുഴപ്പമുണ്ടാക്കാതെ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കും, അവിടെയുള്ള പൊതുവായി എല്ലാവരും പാലിക്കേണ്ട നിയമങ്ങളൊക്കെ ഞങ്ങളും പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുസാലഹത്താണെങ്കിൽ ലാ ബഅസ ബിഹ. ലാക്കിൻ മുസാലഹത്തുഹും അലാ തർക്കി ബഅദി ഉമൂരിദ്ദീൻ, ദീനിന്റെ വിഷയങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു ഐക്യം, ലാ തജൂസ്, അത് സാധ്യമല്ല. അപ്പോൾ മക്കയിലെ മുസ്ലിമീങ്ങൾ ഈ ഒരു നിലപാടെടുത്തതുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. മാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും റഹ്മത്തുള്ളവനാണ്. തന്റെ സഹാബിമാരെ അവർ കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ എന്നാൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾ അവരോട് വെട്ടിത്തുറന്ന് പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നിങ്ങൾ തൗഹീദ് മനസ്സിൽ വെച്ചാൽ മതി, നിങ്ങളുടെ ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ലോ യജിദു ലഹും റുഖ്സതൻ, അങ്ങനെ ഒരു റുഖ്സ, ഒരു ഇളവ് ദീനിൽ ഉണ്ടായിരുന്നെങ്കിൽ, ലാ അർഹസ ലഹും, ആ റുഖ്സ, ആ ഇളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കൈഫ വഖദ അൻസലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉദ്ർ, ഒരു റുഖ്സ, ഇളവ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പീഡനം പേടിച്ച് ദീനിന്റെ കാര്യത്തിൽ, തൗഹീദ് വിശദീകരിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോകുന്ന ആളുകൾ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ചെയ്തത്. വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൈ യഖൂലു ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ വാദിക്കും. ഫൈദാ ഊദിയ ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ, ജഅല ഫിത്നത അന്നാസ് കഅദാബില്ലാ, മനുഷ്യരുടെ പീഡനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെപ്പോലെയാക്കും അവർ. അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടിയതുപോലെ വലിയൊരു വിഷയമായിട്ട് കാണും ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ. ഫൈദാ കാനത് ഹാദിഹിൽ ആയ ഫീമൻ വാഫഖഹും ബിലിസാനിഹി, നാവുകൊണ്ട് മാത്രം മുശ്രിക്കുകളോട് യോജിച്ച പീഡനം ഉണ്ടാകുമ്പോൾ, ആ ശിക്ഷ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടിയതുപോലെ കണക്കാക്കിയിട്ട് നിലപാടുകളിൽ നിന്ന് നാവുകൊണ്ട് മാത്രം പിന്മാറിയ ആളുകൾ, മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് പിന്മാറിയ ആളുകളെ കുറിച്ചാണ് ഈ ആയത്തെങ്കിൽ, ഫകൈഫ ബിഗൈരി ദാലിക, ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അഥവാ മുശ്രിക്കുകളുടെ കൂടെ ജീവിച്ചൊരു മുശ്രിക്കിനെ പോലെ തന്നെ ജീവിച്ചു പോയ ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതാണ് രണ്ടാമത്തെ സന്ദർഭം, പ്രവാചക ചരിത്രത്തിലെ രണ്ടാമത്തെ സന്ദർഭം. ഒന്നാമത്തേത് ഒന്നാമത്തെ വിഷയം ദഅവത്തിന്റെ തുടക്കം, റിസാലത്തിന്റെ തുടക്കം എന്തായിരുന്നു? അത് അൽ അംറു ബിത്തൗഹീദ്, അതുപോലെ വൻ നഹ്യു അനി ശിർക് വർ റുജ്സ ഫഹ്ജുർ. അർറുജ് എന്ന് പറഞ്ഞാൽ അൽ അസ്നാം, വിഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ വിഷയം, ഈ തൗഹീദ് പോലും അവർക്ക് സ്വീകാര്യമായിരുന്നു ഏതുവരെ? തഫ്സീറോടുകൂടി, വിശദീകരണത്തോടുകൂടി, ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദലാലത്താണ് എന്നുള്ള വിശദീകരണത്തോടുകൂടി. ഒരു വേള തെറിയാണ് എന്ന് മുശ്രിക്കുകൾക്ക് തോന്നിപ്പോയി. അത്രയും കടുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് വിശദീകരിച്ചപ്പോഴായിരുന്നു പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ പോലും തൗഹീദ് വിശദീകരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അല്ലാഹുവും അവന്റെ റസൂലും നൽകിയിട്ടില്ല. ഇതാണ് രണ്ടാമത്തെ സന്ദർഭം. ഇൻഷാല്ലാ ഈ റിസാലയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരവസരത്തിൽ പൂർത്തിയാക്കാം. ഇതിനുശേഷം അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും, മുഹസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.